ഹായ്, റാൻഡം ആക്കർ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് കാലമായി ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പല ഇൻ്റർവ്യൂകളും പ്ലാനിലുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇതൊരു ചെറിയ ഷോർട്ട് എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നൊരു പുസ്തകത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് ചാറ്റർ, ദ വോയ്സ് ഇൻസൈഡ് യുവർ ഹെഡ് എന്നുള്ളത് ഈതൻ ക്രോസ് എന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത് പേര് ആദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു സെൽഫ് ഹെൽപ്പ് ടൈപ്പ് ഓഫ് ബുക്കായിരിക്കും. അപ്പോൾ അത്തരം ബുക്കുകളോട് എനിക്കൊരു ഒരു ആദ്യം മുതലേ ഒരു താല്പര്യമില്ലായ്മയുണ്ടായിരുന്നു. ആ ചിലപ്പോൾ ഇത് ഈ ഒരു ലിറ്ററേച്ചറൊക്കെ വായിക്കുന്നതിൻ്റെ ഒരു എലീറ്റസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് ഈ സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ വളരെ മോശമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ഇതിനോടുണ്ടായിരുന്നു. പക്ഷേ സെൽഫ് ഹെൽപ്പ് ബുക്കുകളുടെ ഒരു രീതി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വളരെ കുറയുകയും പകരം ഈ ഒരു കോഗ്നിറ്റീവ് തിയറികൾ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സയൻസിൻ്റെ ഔട്ട്കമായിട്ട് കുറേ ബുക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിനോടുള്ള അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. സെൽഫ് ഹെൽപ്പ് ബുക്കിലാണെങ്കിൽ അത് ഒരു ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവവും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സജഷൻസും ആയിരിക്കും അതിലധികവും കാണുക. അപ്പോൾ പല ആളുകളും പല രീതിയിലായിരിക്കും എന്നതുകൊണ്ട് തന്നെ അതിലൊരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു വസ്തുനിഷ്ഠം എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അപ്രോച്ച് ഇത്തരം പുസ്തകങ്ങളിൽ കാണാറില്ല. അല്ലെങ്കിൽ ഇത്തരം വീഡിയോകളിൽ യൂട്യൂബ് വീഡിയോകളൊക്കെ കാണാറുണ്ടല്ലോ, ഇപ്പോൾ ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ വളരെയധികം ഒരു ടോക്സിക്കായിട്ടുള്ള പോസിറ്റിവിറ്റി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ഇത്തരം പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ഒരു ശരിയായൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ അടുത്തായിട്ടാണ് ഞാൻ കുറച്ച് കോഗ്നിറ്റീവ് സയൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നത്. ഇപ്പോൾ ഡാനിയൽ കനമാൻ എന്ന എക്കണോമിസ്റ്റും സൈക്കോളജിസ്റ്റിൻ്റെയും തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്നുള്ള പുസ്തകമാണ് ഇതിൻ്റെ ഒരു ഗേറ്റ് വേ ഡ്രഗ്. അതിനുശേഷമാണ് ഈ ചാറ്റർ എന്ന ഈ പുസ്തകം വായിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതൊക്കെ ഒരു എംപിരിക്കൽ റിസർച്ച് അങ്ങനെ ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിൻ്റെ ഈ ഒരു ഈതൻ ക്രോസ് എന്ന ഈ എഴുത്തുകാരൻ ഒരു സമയത്ത് ഒരു അറ്റ് സം പോയിൻ്റ് ഓഫ് ഹിസ് ലൈഫ് ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ക്രൈസിസ് ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പുള്ളി എടുക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരു എക്സസൈസാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു 5 മിനിറ്റിൽ പറയാം. പക്ഷേ ആ എക്സസൈസ് എടുത്ത ഉടൻ തന്നെ പുള്ളി അതിനെക്കുറിച്ച് എഴുതുകയല്ല ചെയ്തത്, പിന്നെ അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നത്? ഇതാണ് പുള്ളി പഠിച്ചത്. അപ്പോൾ അത് പഠിച്ചത് കൊണ്ട് തന്നെ അത് ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ളൊരു ഇൻഫറൻസ് അതിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതൊരു ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉപദേശം മാത്രമായി മാറും. അതുകൊണ്ട് തന്നെ ബിഹേവിയറൽ സയൻസ് മായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ആക്ച്വലി ഇതൊരു മോട്ടിവേഷൻ പുസ്തകങ്ങളല്ല. പക്ഷേ യു ക്യാൻ ഹാവ് ലോട്ട് ഓഫ് വാല്യൂസ്, യു ക്യാൻ അഡാപ്റ്റ് ലോട്ട് ഓഫ് വാല്യൂസ് ഫ്രം ദ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും. അപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് എന്നുള്ളത് കുറച്ചും കൂടി ഒരു ബെറ്ററായിട്ട് ഇത്തരം പുസ്തകങ്ങളിലൂടെ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാമെന്ന് ആണ് എനിക്ക് തോന്നിയത്. പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സെൽഫ് പ്രൊമോഷൻ. സബ്സ്റ്റാക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പോൾ ഒരു റൈറ്റിംഗ് എക്സസൈസ് തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ്. അതൊരു റാൻഡം വാക്കർ ന്യൂസ് ലെറ്റർ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ന്യൂസ് ലെറ്റർ എന്നുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് എല്ലാ ആഴ്ചയും ഞാൻ എല്ലാ ആഴ്ചയും എഴുതാനാണ് ആഗ്രഹിക്കുന്നത്. ചില ആഴ്ചകൾ വിട്ടുപോകും. അങ്ങനെ എല്ലാ ആഴ്ചകളിലും ഈ ലേഖനങ്ങൾ നിങ്ങളുടെ ഇമെയിലുകളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വായിക്കാം. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച്, ആക്ച്വലി ഈ പുസ്തകത്തെക്കുറിച്ചല്ല, ഈ പുസ്തകത്തിലൂടെ എങ്ങനെ നോട്ടുകൾ എഴുതാം എന്ന ഒരു വിഷയത്തിൽ ഒരു ഒരു ലേഖനം എഴുതിയിരുന്നു. അത് നോഷൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഈ നോട്ടുകൾ എഴുതുന്നത്. പ്രധാനപ്പെട്ട കാരണം, നമ്മളൊരു പുസ്തകം വായിച്ച് നമ്മൾ പെട്ടെന്ന് മറക്കുന്നു. കാരണം രണ്ടാഴ്ച കഴിഞ്ഞാൽ, 2 മാസം കഴിഞ്ഞാൽ നമ്മൾ ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു 70% കാര്യങ്ങളും മറക്കും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു ഒരു ചെറിയ വേഗമായിട്ടുള്ള ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വഴി എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. പക്ഷേ അത് കുറേ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു ആക്റ്റീവ് നോട്ട് ടേക്കിംഗ്. അപ്പോൾ നമ്മൾ പുസ്തകം ഒരു 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 10-20 പേജ് വായിച്ചാൽ, ഞാനിത് ഓഡിയോ ബുക്കായിട്ടാണ് ഇത് കേട്ടത്, അപ്പോൾ ഒരു 20 മിനിറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മളത് ഒന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ചൊരു ചെറിയ നോട്ടുകൾ, കുറിപ്പുകൾ കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നോഷൻ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ഞാനത് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിക്കാം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, റാൻഡം വാക്ക് ന്യൂസ് ലെറ്റർ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിലേക്ക് ഈ ലേഖനങ്ങൾ വരുന്നതായിരിക്കും. ഇനി പുസ്തകത്തിലേക്ക് വരാം. ഈതൻ ക്രോസ് എന്ന യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗനിലെ ഒരു സൈക്കോളജി പ്രൊഫസറിൻ്റെ പുസ്തകമാണിത്. അപ്പോൾ ഇദ്ദേഹം ഈ പുസ്തകം തുടങ്ങുന്നത് എ മാൻ വിത്ത് എ ബാസ് ബേസ്ബോൾ ഹാറ്റ് എന്നുള്ളൊരു ബാറ്റ് എന്നുള്ളൊരു ഒരു ഒരു ഇമേജിൽ നിന്നാണ്. അപ്പോൾ പുള്ളി പഠിക്കുന്നത് എങ്ങനെയാണ് ഹ്യൂമൻസ് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ പല സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ഒഴിവാക്കുന്നത്, ഇതൊക്കെ പഠിക്കുന്നൊരു ഒരു സൈക്കോളജിസ്റ്റാണ്. പുള്ളിക്ക് എന്തുകൊണ്ടൊക്കെയോ അതിൻ്റെ റീസൺ പറയുന്നില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു ഒരു ഡെത്ത് ത്രെട്ട് വരികയാണ്. അതായത് ഒരു ഒരാൾ ഭീഷണി കത്തയക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെയും ഹേർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുള്ളി പുറത്തുനിന്ന് ശബ്ദം കേൾക്കുകയും ഫാമിലിയെ മുഴുവൻ മുകളിലേക്ക് പറഞ്ഞയച്ച് ഈ ഈ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് ഒരാൾ വരുന്നുണ്ട് എന്നാണ് പുള്ളിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ബേസ്ബോൾ ബാറ്റും പിടിച്ച് അയാൾ വരികയാണെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ ഉള്ള ചിന്തകളാണ്, ഒരുപാട് ചിന്തകൾ വരികയാണ്. അപ്പോൾ യു ആർ ദ റീസൺ, നിൻ്റെ തെറ്റാണിത്, നീ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരുപാട് ഒരുപാട് ചിന്തകൾ വരികയാണ്. അപ്പോൾ ആ ചിന്തകളിൽ നിന്നാണ് ഇവിടെ തുടങ്ങുന്നത്, ഈ പുസ്തകം തുടങ്ങുന്നത് അത്തരം ചിന്തകളിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അത്തരം ചിന്തകളാണ് നമ്മളെ നമ്മളാക്കുന്നത്? പക്ഷേ ചില സമയങ്ങളിൽ ആ ചിന്തകൾ അല്ലെങ്കിൽ ഈ ചാറ്റർ എന്ന് പറയുന്നത് ഈ നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കുന്ന, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവൃത്തിയാണ് ചാറ്റർ എന്ന് പുള്ളി പറയുന്നത്. ഈ ചാറ്റർ എന്നുള്ളത് നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ്. ചാറ്റർ ഇല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഈ ചാറ്റർ ഓവർടേക്ക് ചെയ്യും. അതായത് നമ്മുടെ ഈ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഓവർടേക്ക് ചെയ്യുകയും പിന്നെ കംപ്ലീറ്റ് നമ്മളതിൻ്റെ അടിമകളായി മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു 75% നമ്മൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമുക്ക് ഒരു മിനിറ്റിൽ ഒരു 6000 വേഡുകളൊക്കെ 6000 വാക്കുകൾ നമുക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ 100-150 വാക്കുകളിൽ കൂടുതലൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഒരു വലിയൊരു സ്പീച്ച് മൊത്തം 1 മിനിറ്റിൽ നമുക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റും. അത്രയും ഫാസ്റ്റായിട്ടാണ്.
മാത്രമല്ല, ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളാണ് നമ്മളോട് ഒരേ സമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓവർടേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മളെ ബാധിക്കുന്നത്? അത് മാത്രമല്ല, അത് എങ്ങനെയാണ് ഈ ഇതിനെ ഒന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഈ ചാറ്റർ ഒന്ന് കുറയ്ക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന പ്രതിപാദ്യം. അപ്പോൾ ഒരു ഒരു ഉദാഹരണം, ഒരു 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 സ്പോർട്സ് പേഴ്സൺ, അപ്പോൾ പുള്ളി ഒരു ബേസ്ബോളാണെന്ന് തോന്നുന്നു. ഈ ബേസ്ബോളിൻ്റെ വളരെ വളരെ വളരെയധികം എന്താ പറയുക, ഹി വാസ് വൺ ഓഫ് ദി ബെസ്റ്റ്. അപ്പോൾ ഒരു ദിവസം പുള്ളി ഇത് ഈ ബോൾ എറിയുന്നതിന് മുമ്പ് പെട്ടെന്ന് അയാൾ അതിനെക്കുറിച്ച് ബോധവാനായി. അത് ഇപ്പോൾ ഈ ഒരു ഈ കാര്യത്തിനെക്കുറിച്ച് എന്ത് പരാലിസിസ് ബൈ അനാലിസിസ് എന്ന് പറഞ്ഞു, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നമ്മളെ കുറിച്ച് വളരെയധികം ബോധവാനാവുകയും അത് നമ്മുടെ പ്രവൃത്തികളെ തടയുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. പിന്നെ പുള്ളിയുടെ മൊത്തം കരിയർ പോകുന്നത് ഈ ഒരു ചാറ്റർ കാരണമാണ്, ഈ സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ചാറ്റർ കാരണമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഈ ചാറ്ററിനെ ഒരിക്കലും ബെറ്റർ ആക്കുന്നില്ല, വളരെ വളരെ അതിനെ വേഴ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രധാനപ്പെട്ട കാരണം, നമ്മളെപ്പോഴും ഒരു 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 ചാറ്റർ മെഷീനായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയ മാറിക്കണം. അത് നമ്മൾ പേഴ്സണലി മാത്രമല്ല, ഈവൻ ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ഈ ചാറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എപ്പോഴും നമ്മൾ പലരുടെയും, എൻ്റെ മാത്രമല്ല പലരുടെയും ചിന്തകൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചാറ്ററിൻ്റെ ഒരു ഡേഞ്ചറുകൾ. അപ്പോൾ ഞാനിത് വിശദീകരിക്കുന്നത് പുസ്തകം വായിക്കുന്നതിന് പകരമല്ല, നിങ്ങളെ പുസ്തകം വായിക്കാൻ ഒന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എന്ന ഒരു ധാരണ ശരിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ പുസ്തകം തീർച്ചയായും നിങ്ങൾ വായിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് സമ്മറി അല്ലെങ്കിൽ ബ്രീഫ് അപ്രോച്ച് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ചെയ്യാൻ താല്പര്യമുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് വഴികൾ, എങ്ങനെയാണ് ഈ ചാറ്ററിനെ ഒന്ന് കുറയ്ക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റിനെ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ, ഒരു 4-5 ചാപ്റ്ററുകളായിട്ട് പുള്ളി സംസാരിക്കുന്നത്. ഇത്തരം സിറ്റുവേഷനിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന് ഒന്ന് വേറിട്ട് നിന്ന് ഈ പ്രശ്നത്തിനെ കാണുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ വളരെ എളുപ്പം സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു സജസ്റ്റ് ചെയ്യാൻ, ഓ നിൻ്റെ പ്രശ്നം ഇതാണ്, ഇതാണ് സൊല്യൂഷൻ എന്ന് പറയാൻ എളുപ്പം തോന്നാറുണ്ട്. അപ്പോൾ ഇനി ഇത്തരം ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ അവസ്ഥകൾ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് ചോദ്യം. സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആശയം. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യസ്തമായി നിന്ന് നോക്കിക്കാണും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞത്, ഒരു ഒരു US പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു, ഞാൻ പുള്ളിയുടെ പേര് മറന്നു ആരാണെന്ന്. പുള്ളിക്ക് ഒരു ഒരു അഫെയർ ഉണ്ടായി, ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായി, ഒരു കൊല്ലത്തോളം ഡിപ്രഷനായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു സിറ്റുവേഷനിൽ ശേഷം പുള്ളിയുടെ ഫ്രണ്ടിന് ഇതേ സിറ്റുവേഷൻ ഉണ്ടായി, ഇതേ ഇത്തരം ഒരു ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ആ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഉപദേശിക്കാൻ പറ്റി, ഉപദേശിക്കുക അല്ലെങ്കിൽ പുള്ളിക്ക് പലതും സജസ്റ്റ് ചെയ്യാൻ പറ്റി, ഈ കാര്യങ്ങളെ, ഈ ബ്രേക്കപ്പിനെയും ഒക്കെ ഒന്ന് കുറച്ചും കൂടി ഒരു ലാർജർ സ്കെയിലിൽ, കുറച്ചും കൂടി ഒരു ഒരു ഡിസ്റ്റൻസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പുള്ളിക്ക് പറ്റി. അപ്പോൾ പുള്ളി ആലോചിക്കുകയായിരുന്നു, ഇതെൻ്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ
ഈ ഒരു കൊല്ലത്തോളം ഞാൻ ഡിപ്രസ്ഡായി നടക്കേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളത്. ഇത് പൊതുവെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ പ്രശ്നങ്ങളിലെ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അതിനെ നോക്കിക്കാണാൻ കാണുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ടൂൾ, ഒരു സിമ്പിൾ ടൂളായിട്ട് പുള്ളി പറയുന്നത് ജേർണലിങ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഡയറി എഴുതുക, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഡയറി എഴുതുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഓരോ ചിന്തകളെക്കുറിച്ച് കുറച്ചും കൂടിയും ബോധേഡാവുന്നു. അപ്പോൾ ബോധേഡാവുമ്പോൾ ഈ ചിന്തകളൊന്ന് സ്ട്രക്ചേർഡ് ആവുകയും അത് കുറച്ചുകൂടി ഈ ചാറ്റർ എന്നുള്ളൊരു അവസ്ഥ കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ എഴുതുമ്പോഴെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഒരു സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഒരു ഒരു സിമ്പിൾ ടൂളാണ്. ഇനി ഈ ബേസ്ബോൾ ബാറ്റിൻ്റെ സിറ്റുവേഷനിലേക്ക് വരാം. പുള്ളി എങ്ങനെയാണ് ഇത് മറികടന്നത്? പുള്ളി പറഞ്ഞത് ഹീ ജസ്റ്റ് സെഡ് ഹിസ് നെയിം, അതായത് പുള്ളി സ്വയം പേര് വിളിച്ചു, അതായത് ഈതൻ ദിസ് ഇസ് ക്രേസി, യു ഹാവ് ടു ഗോ ആൻഡ് സ്ലീപ്പ്. പുള്ളിക്ക് ഉറക്കം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വയം പേര് വിളിച്ചു, അതായത് ഓ ഞാൻ ഉറങ്ങാൻ പോകണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നല്ല പുള്ളി ചെയ്തത്. പുള്ളി ഈതൻ പോയി ഉറങ്ങ് ആസ് എ തേർഡ് പേഴ്സൺ നമ്മളെ അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ലാംഗ്വേജ് എന്നുള്ള ഒരു സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പുള്ളി അതിനെ മറികടന്നത്. അത് ചെയ്തപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ തന്നെ പുള്ളിക്ക് ഒരു സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് ചെയ്യാൻ പറ്റുകയും അത് വേറെ ആളുടെ പ്രശ്നമാണ്, വേറെ ആളോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഒരു രീതിയിൽ പുള്ളിക്ക് ഈ പ്രശ്നങ്ങളെ കാണാനും സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കഥയുടെ ഒരു കാതൽ. അപ്പോൾ ഈ വെറും ലാംഗ്വേജിൻ്റെ ഉപയോഗം, നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുന്നത് ഫസ്റ്റ് പേഴ്സണിലാണ്, ഞാൻ എനിക്ക് എന്നൊക്കെയല്ലേ നമ്മൾ പറയുക. പക്ഷേ അതിന് പകരം സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ നീ സ്വയം അഡ്രസ്സ് ചെയ്യാം, നമുക്ക് നീ എന്ന് അഡ്രസ്സ് ചെയ്യാം അല്ലെങ്കിൽ പേര് അഡ്രസ്സ് ചെയ്യാം. അങ്ങനെ പേര് അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത് വളരെ എളുപ്പമായി അച്ചീവ് ചെയ്യാം. അതുമാത്രമല്ല അങ്ങനെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാമെന്നാണ് പുള്ളിയുടെ സജഷൻ. അതേപോലെ തന്നെ നമുക്ക് തീർച്ചയായും ഉപയോഗിക്കാവുന്നത് നമ്മുടെ സുഹൃത്തുക്കളെ തന്നെയാണ്. നമുക്ക് സുഹൃത്തുക്കളോട് സംസാരിക്കുകയാണെങ്കിൽ, വേറെ ആളോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഈ സുഹൃത്തുക്കൾ ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധ്യതയുള്ള ആളുകളാവരുത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫ്രണ്ട് സർക്കിളുകൾ അല്ലെങ്കിൽ സൗഹൃദ വലയങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത്തരം സൗഹൃദ വലയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഒരു ഭാഗത്തെ വീട്ടിലെ പ്രശ്നമാണെന്ന് വിചാരിക്കാം, ഇപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണെങ്കിൽ. അപ്പോൾ ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓഫീസിലാണ് പറയുന്നത് എങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സ് സർക്കിളുകളിലാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടിയും റാഷണലായിട്ട് ഇതിനെക്കുറിച്ച് കാണാൻ പറ്റും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഫ്രണ്ട്സ് സർക്കിളുകൾ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വിചാരിക്കാത്ത ഒരു കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് ഷെയറിങ് ഈസ് ഓൾവേസ് നോട്ട് യൂസ്ഫുൾ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാരണം നമ്മളൊരു സുഹൃത്തിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ സുഹൃത്ത് സ്വാഭാവികമായിട്ടും ആദ്യം അതിനോട് എംപത്തറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു നല്ല അപ്രോച്ചിലാണ് എടുക്കുക. അപ്പോൾ കൂടുതൽ ഓ എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഓ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റും. അല്ലാതെ പുള്ളി ആ നിമിഷം തന്നെ അതൊന്നും പ്രശ്നമില്ല, നീ അതൊക്കെ മറന്നേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എംപതറ്റിക് ആയിട്ട് അവർ നമ്മുടെ ഇമോഷണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ ഇമോഷണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളോട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുകയും തിരിച്ച് കുറച്ച് റാഷണലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന അത് നമുക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്തരം ഒരു ട്രോമ ഉണ്ടെങ്കിൽ, ഓ അതൊരു ഈ ട്രോമ അത്ര വലിയ പ്രശ്നമല്ല എന്ന് എന്നൊരു ഡിസ്റ്റൻസിങ് എന്നുള്ള സിറ്റുവേഷൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഇതിലെ കാണുന്ന ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് ചിലപ്പോൾ താല്പര്യം കുറയാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കെപ്പോഴും സപ്പോർട്ടാണ് വേണ്ടി വരിക. പക്ഷേ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഈ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അഡ്വൈസുകളാണ് നമുക്ക് പലപ്പോഴും വേണ്ടത് ആക്ച്വലി ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോങ് റണ്ണിൽ ഈ ഷെയർ ചെയ്യുന്നത് നമുക്ക് അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. പക്ഷേ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കോഗ്നിറ്റീവായിട്ടുള്ള സപ്പോർട്ട്, അതായത് ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാമെന്നുള്ള സപ്പോർട്ട്, അതാണ് അവർക്ക് സ്വയം കണ്ടെത്താൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ വേറെ ആളോട് ഉപദേശിക്കുക അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും മനസ്സിൽ കാണണം എന്ന് മാത്രമല്ല, നമ്മൾ അത്തരം ആളുകളോടായിരിക്കണം സൗഹൃദം സ്ഥാപിക്കേണ്ടത്. അങ്ങനെ രണ്ട് സപ്പോർട്ടും ഇമോഷണലും കോഗ്നിറ്റീവുമായിട്ടുള്ള സപ്പോർട്ട് തരുന്ന ആളുകളിൽ നിന്നായിരിക്കണം നമ്മൾ ഇത്തരം ഉപദേശങ്ങൾ തേടേണ്ടത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സ് എന്നുള്ളതൊരു അസോസിയേറ്റീവ് മെഷീനാണ്. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്നുള്ള പുസ്തകത്തിലെ ഡാനിയൽ കനമാൻ പറയുന്നൊരു കാര്യമാണ്. നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മുടെ അനുഭവമായിട്ട് നമ്മളത് അസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ബ്രേക്കപ്പിനെ കുറിച്ച് ഒരു സുഹൃത്ത് പറയുമ്പോൾ നമുക്കുണ്ടായ ബ്രേക്കപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അത് റിഫ്ലക്റ്റ് ചെയ്യുകയും നമ്മൾ വീണ്ടും ഒരു സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് സംഭവിക്കാതെ അതിൽ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്ന് ഒന്ന് ഒന്ന് തണുപ്പിക്കാൻ, ഈ ചാപ്റ്റർ ഒന്ന് കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നമ്മുടെ ഒരു അസോസിയേഷൻ, ഈ കേൾവിക്കാരൻ്റെ ഈ ഒരു അസോസിയേറ്റീവ് നേച്ചർ ഓഫ് മൈൻഡ് ഇതിന് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പുള്ളി പറയുന്നത് ഒരു സ്റ്റാർട്രക്ക് അപ്രോച്ച് ആണ് വേണ്ടത്. സ്റ്റാർട്രക്ക് എന്നുള്ളത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സീരിയലാണ്. അപ്പോൾ സ്റ്റാർട്രക്കിൽ ഈ സ്പേസ് ഷിപ്പിൽ രണ്ട് ആളുകളാണുള്ളത്, ഒന്ന് കിർക്കും സ്പോക്കും. കിർക്ക് എന്നുള്ള ഹ്യൂമനാണ്, സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഹ്യൂമനാണ്. സ്പോക്ക് എന്നുള്ളത് സെൻറ്റിമെൻ്റൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇമോഷൻ ഇല്ലാത്ത റാഷണൽ ആയിട്ടുള്ള ഒരാളാണ്. പകുതി ഹ്യൂമനും പകുതി റോബോട്ടും ആയിട്ടുള്ളതാണെന്നൊക്കെ തോന്നുന്നു, ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ അത്തരം അങ്ങനൊരു അപ്രോച്ചാണ് വേണ്ടത്. വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലും അതേസമയം വളരെയധികം റാഷണലുമായിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനോട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, നേച്ചർ, നമ്മുടെ സറൗണ്ടിങ് നേച്ചർ കാണുക എന്നുള്ളത് ആക്ച്വലി ഇതൊരു ഈ ചാറ്റർ റെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയിട്ടാണ് പുള്ളി പറയുന്നത്. അതേപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസസ് ഒക്കെ ഇതിനെ വളരെയധികം പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് റിച്വൽസാണ്. റിച്വൽസ് എന്നുള്ളത് ഭയങ്കര ഇറാഷണൽ ആയിട്ടൊരു കാര്യമാണല്ലോ നമ്മൾ റിച്വലുകൾ. പക്ഷേ ഈ റിച്വലുകൾ നമ്മുടെ ഈ ഒരു വോയിസിനെ, ചാറ്ററിനെ റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഒരു സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടൊരു കാര്യമാണ്. എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടെ ഡെസ്ക് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ കിച്ചണിലെ സിങ്ക് ക്ലീൻ ചെയ്യുക, വീട്ടിൽ മൊത്തം ഒന്ന് അടുക്കി വയ്ക്കുക, ഈ ഓർഡർ എന്നുള്ളത് നമ്മുടെ മനസ്സിന് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ ചില സിറ്റികളിൽ പോകുമ്പോൾ എനിക്ക് ആ സിറ്റികളിലെ ഭയങ്കര ആ ഒരു വലിയൊരു സിറ്റിയാണെങ്കിൽ ഭയങ്കര ഓവർവെൽംഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സിറ്റിയിലൊരു മെട്രോ അല്ലെങ്കിൽ ഇവിടെ സിംഗപ്പൂരിലെ MRT എന്നുള്ള സിസ്റ്റമാണ്, അതേപോലെ തന്നെ മെട്രോ അല്ലെങ്കിൽ സബ്വേ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനമാണ്. കാരണം ആ സിറ്റിക്ക് മൊത്തം ഒരു ഓർഡർ വന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഏതൊരു സ്ഥലത്തേക്ക് പോകാനും എനിക്ക് ഈ MRTയുടെ മാപ്പൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ആ MRTയുടെ മാപ്പ് എനിക്ക് വളരെ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ജിയോളജി ജിയോഗ്രഫിക്കലി ലൊക്കേഷൻസ് കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം ഓർഡറുകൾ ഇതൊക്കെ ഇറാഷണൽ ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ മനസ്സ് ചെയ്യുന്ന ചില മാജിക്കുകളാണ്. ഇത്തരം ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റിച്വൽസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഇത്തരം ചാറ്ററിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. ഈ റിച്വൽസൊക്കെ ശരിക്കും ആക്ച്വലി നമ്മൾ നിങ്ങളുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട റിച്വൽസാണ് കുറച്ചും കൂടി എഫക്റ്റഡ് ആവും. നമുക്കറിയാം അത് വളരെ ഇറാഷണലാണ്, ഇതൊന്നും ശരിക്ക് വർക്ക് ചെയ്യുന്നൊരു കാര്യം അല്ല എന്നാൽ പോലും ഇത്തരം റിച്വലുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അങ്ങനെയാണ് പലപ്പോഴും ഇതൊക്കെ ആളുകൾക്ക് ഇഷ്ടമാവുന്നത്. അല്ലാതെ ഇത് അതിൻ്റെ പിന്നിലൊരു വേറൊരു സയൻസ് ഉണ്ടായിട്ടല്ല. ദ ആക്ട് ഓഫ് മിയർ ആക്ട് ഓഫ് ഡൂയിങ് ഇറ്റ് ബീങ് എ പാർട്ട് ഓഫ് റിച്വൽ വിൽ ഹെൽപ്പ് യു ടു റെഡ്യൂസ് ചാറ്റർ എന്നാണ് പുള്ളിയുടെ അഭിപ്രായം. പുള്ളിയുടെ അഭിപ്രായമല്ല, എംപിരിക്കൽ റിസർച്ചിൽ നിന്ന് കിട്ടിയ ഫലങ്ങളാണിതൊക്കെ. ഒരു ചെറിയ എപ്പിസോഡാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇതൊരു ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവറായി. എന്നാൽ പോലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പുസ്തകമായിരിക്കും. ചാറ്റർ ദ വോയ്സ് ഇൻ യുവർ ഹെഡ് ആൻഡ് ഹൗ ടു ഹാർനസ് ഇറ്റ് ബൈ ഈതൻ ക്രോസ്. അപ്പോൾ റാൻഡം വാക്കർ പോഡ്കാസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഷോ നോട്ട്സിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ന്യൂസ് ലെറ്ററിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഈ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ നോഷനിൽ ഞാൻ എടുത്ത നോട്ടിൻ്റെ ലിങ്കും ഉണ്ടായിരിക്കും, അപ്പോൾ അത് നോക്കുക. അപ്പോൾ അടുത്ത തവണ വേറൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.